സ്വന്തം രൂപത്തെയും ശരീരത്തെയും സ്നേഹിക്കുകയും ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളിലേറെ പേരും. അതേസമയം തന്നെ സ്വന്തം ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ പോരായ്മയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒത്തിരിയേറെ പേരുമുണ്ട്. നെഗറ്റീവായ ബോഡി ഇമേജ് അല്ലെങ്കിൽ ശരീരത്തിന് പ്രതിച്ഛായയോടനുബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെ ബാധിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. എന്നാൽ ഇതിനുപരിയായി ഒരാൾ മറ്റൊരാളുടെ ശരീരത്തെ അവഹേളിക്കുന്ന രീതിയിൽ നോക്കിക്കാണുമ്പോൾ അതിനെ ബോഡി ഷെയ്മിംഗ് എന്നാണ് വിളിക്കാറ്. ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ ബോഡി ഇമേജ് തങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് SBS മലയാളം വിവിധ തുറകളിലുള്ള ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചത്. ഓഫീസിലെ സഹപ്രവർത്തകരിൽ പലരും സ്വന്തം ശരീരത്തിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കാണുന്ന മറ്റുള്ളവർക്കും അത് ചെയ്യേണ്ട വരാറുണ്ട് എന്ന് പറയുന്നു സിഡ്നിയിലുള്ള ആശ ബിജു.
ഒട്ടും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ അത് നുണയാ. കുറച്ചൊക്കെ തോന്നിയിട്ടുണ്ട്, കാരണം ഞാൻ പല ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ പലയിടത്തും പല രീതിയിലാണ്. നമ്മളെപ്പോഴും നമ്മുടെ കൊളീഗ്സ് എങ്ങനെ വരും, അവരുമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ തോന്നും, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെന്ന്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ബാസ്കറ്റിൽ ആയിരുന്നു കുറച്ചൊക്കെ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വന്ന ബാസ്കറ്റിൽ പോലും ഞാൻ ഇപ്പം ലൈക്ക് ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന നെയിലിംഗ് ഒക്കെ പണ്ടൊന്നും ആരും ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ. പക്ഷെ എല്ലാ വീക്കിലും തന്നെ നമ്മളിപ്പോ ചെല്ലുമ്പം കൊളീഗ്സ് ഒക്കെ പല കളറിലുള്ള നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കാണുമ്പോ നമുക്ക് തന്നെ ഒരു ഒരു അട്രാക്ഷൻ വന്നു പോകും. അപ്പൊ നമ്മളിങ്ങനെ അവരോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോ അവരൊക്കെ ഒരു സ്റ്റൈൽ പറഞ്ഞു തരും. അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ഓർക്കൊന്ന് ഒന്ന് പോയി ചെയ്ത് നോക്കിയാലോ എന്ന്. എനിക്കതൊരു പ്രഷറായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല, കാരണം ഞാൻ അത്രയും പിന്നെ അതിനോട് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല അതുകൊണ്ട്. പക്ഷെ ചിലർക്കൊക്കെ അത് ചിലപ്പോ പ്രഷറാവുമ്പോ നമ്മൾ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാവരും അങ്ങനെയാണ് സ്മാർട്ടായിട്ട് ഇവിടെയൊക്കെ അങ്ങനെ സ്മാർട്ട്. ഇപ്പൊ നമ്മൾ തലയിൽ കുറെ എണ്ണ വെച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓക്കേ ലുക്ക് ആവുമ്പം നമ്മൾ പറയുമല്ലോ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ നമുക്ക് തന്നെ തോന്നി, അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുന്നിൽ കുറഞ്ഞു പോകുന്നൊക്കെ. അങ്ങനത്തെ ഒരു തോന്നല്ലേ എനിക്കിതുവരെ പ്രഷറായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് അങ്ങനെ പറഞ്ഞു.
എങ്കിലും പക്വമായ ഒരു മനസ്സോടെ ഇതിനെ സമീപിച്ചാൽ ഇതിൽ പലതും തരണം ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിച്ചേക്കും എന്ന് കരുതുന്നു ഇവർ. പക്ഷേ വളർന്നു വരുന്ന യുവതലമുറയെ ഇതെങ്ങനെ ബാധിക്കും എന്ന ആശങ്കയുമുണ്ട് ആശയ്ക്ക്.
ഇപ്പോഴത്തെ ഇവൻ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്തായാലും അവരിപ്പോ കൂടെ നടക്കുമ്പോ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ തോന്നാൻ ചാൻസുകൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ ഒരു കൾച്ചറും വേറെ ഒരു എൻവയോൺമെന്റിൽ ജീവിക്കുമ്പോ ഇങ്ങനെ അവര് വളർന്നു വരുമ്പോഴും ഓരോ ചേഞ്ചസ്, ഇപ്പൊ അവർക്കത് ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, അവർക്ക് അതിന് ഒരു ലിമിറ്റേഷൻസ്. ഇപ്പൊ നമ്മൾ നമ്മുടെ പേരൻസിന്റെ അടുത്ത് അങ്ങനെയൊന്നും അങ്ങനെയല്ല നമ്മൾ വളർന്നു വന്നത്. അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അങ്ങനെ തോന്നിക്കൂടായികയില്ല. ഇപ്പൊ തന്നെ നമുക്ക് ഇപ്പൊ ടീനേജേഴ്സ് ആയുള്ള പിള്ളേരൊക്കെ നെയിലിങ്ങും ഹെയർ സ്ട്രൈറ്റനിങ്ങും എല്ലാം നമുക്കൊക്കെ ഒരു ഹെയർ സ്ട്രൈറ്റനർ കൊച്ചിലെ പിടിച്ചാൽ അല്ലെങ്കിൽ മുടി പോകും അല്ലെങ്കിൽ തലവേദന വരും തലയ്ക്ക് കൊള്ളില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ ടീനേജേഴ്സ് ഒക്കെ എല്ലാ ദിവസവും ചെയ്യുന്ന പിള്ളേരുണ്ടാവൂല്ലോ, അവരെല്ലാം ഈ ലോകത്തിൽ ഇവിടെ ഈ വേൾഡിൽ ജീവിക്കുമ്പോൾ അവരതെല്ലാം ട്രൈ ചെയ്യുന്ന തന്നെയാണ് എന്റെ വിശ്വാസം.
ഇത്തരത്തിലുള്ള യുവതലമുറയുടെ പ്രതിനിധിയാണ് രശ്മി കൃഷ്ണൻ. ആശയുടെ ആശങ്ക ശരിവെക്കുന്ന കാര്യങ്ങളാണ് രശ്മിക്ക് പറയാനുള്ളത്.
എനിക്ക് ഞാൻ ഒരുപാട് ബോഡി ഷെയ്മിങ്ങിന്റെ ഒരു വിക്ടിമാണ്. കാരണം എസ്പെഷ്യലി ഒരു മലയാളി ആവുമ്പോ നമ്മുടെ ഒരു കൾച്ചറിൽ ഒരു ഒരു ഭാഗമാണ് അത്. ഏതൊരു ആന്റിയോ ആൺകിളോ കയറിയുമ്പോ ആ എന്താണ് തടിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ മെലിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ കറുത്തിട്ടുണ്ടല്ലോ വെളുത്തിട്ടുണ്ടല്ലോ ഹൈറ്റ് വെച്ചല്ലോ കുറഞ്ഞല്ലോ അങ്ങനെ എപ്പോഴും നമ്മുടെ ആദ്യം കാണുമ്പോഴേ ശരീരം ഒന്ന് സ്കാൻ ചെയ്യും, മുകളിലേക്കും താഴോട്ട് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ നാട്ടിൽ വളർന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുള്ളത് അവര് കുറച്ചും കൂടി ഒരു അഡ്ജസ്റ്റഡ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അവര് കേൾക്കുമ്പോ ഒന്ന് ചിരിക്കും അല്ലെങ്കിൽ ആ ഓക്കെ എന്ന് പറയും. പക്ഷെ നമ്മൾ ഇവിടെ കുറച്ചും കൂടി അവയർ ആയതുകൊണ്ട് മെന്റൽ ഹെൽത്തിനെ കുറിച്ചും ബുള്ളിങ്ങിനെ കുറിച്ചും ബോഡി ഷെയ്മിനെ കുറിച്ചും ഒക്കെ അവയർ ആയതുകൊണ്ട് നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോ നമ്മൾ പെട്ടെന്ന് ഒരു ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഇൻഡയറക്റ്റ് ആവും അല്ലെങ്കിൽ ഇവിടെ ഫേസ് ടു ഫേസ് നമ്മൾ കുറച്ച് ചിരിച്ചിട്ട് വീട്ടിൽ പോയിട്ട് നമ്മൾ ഭയങ്കര വിഷമിക്കും അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആവും എക്സ്ട്രീം കേസസിൽ. അപ്പൊ അതാണ് എന്റെ എന്റെ എക്സ്പീരിയൻസ്. ഐ ഹാവ് ഗോൺ ത്രൂ ദ ഹോൾ സ്പെക്ട്രം. നാട്ടിലാണെങ്കിൽ ഒന്ന് ചിരിച്ചു തള്ളിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ വോക്കൽ ആയതുകൊണ്ട് ഞാൻ പറയും എന്റെ അടുത്ത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എങ്ങനെ എന്റെ സുഖാണോ എന്ന് ചോദിക്കാൻ പറ്റില്ല, ഞാൻ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയും. ശരീരം നോക്കുന്ന ആവശ്യമില്ലല്ലോ. ഈവൻ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ മാത്രമല്ല, എനിക്കും അങ്ങനെ ഒരു എക്സ്ട്രീം കേസസിൽ ഞാനും പോയിട്ടുണ്ട്, ഒരുപാട് ഡിപ്രഷനിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ. പക്ഷെ എന്റെ ഫ്രണ്ട്സിലും ഞാനത് കണ്ടിട്ടുണ്ട്, മലയാളീസും മലയാളീസ് അല്ലാത്തതും ബലീമിയ അനറെക്സിയ ഇതൊക്കെ എക്സ്ട്രീം കേസസിൽ പോയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു സോഷ്യൽ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്, കൾച്ചറൽ അവയർനെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. കാരണം അവര് വിചാരിക്കുന്നത് ഞാൻ വെറുതെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നതല്ലേ എന്നാണ് അവരുടെ ഒരു വിചാരം. പക്ഷെ അത് നമ്മളെ എത്രത്തോളം അഫക്ട് ചെയ്യുന്നു, കാരണം നമുക്കറിയാം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ബോഡി മേക്കഡ് ആയിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമുക്കറിയാം എവിടെയൊക്കെ കൊഴിച്ചിരിക്കുന്നു, എവിടെയൊക്കെ സ്ട്രെച്ച് മാർക്സ് ഉണ്ട്, എവിടെയൊക്കെ കുറച്ച് തരച്ചിട്ടുണ്ട്, മെലിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. പിന്നെയും വേറൊരാൾ അത് അവെയർ ആക്കുന്ന ആവശ്യമില്ല. അപ്പൊ അത് ഒരുപാട് ആൾക്കാർ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു ഫീലിംഗ്.
കുട്ടികൾക്ക് ബോഡി ഷെയ്മിങ്ങിനെ നേരിടാൻ സഹായകമായ മാർഗനിർദ്ദേശങ്ങളുടെ ലഭ്യത വളരെ കുറവാണ് എന്ന് കരുതുന്നു രശ്മി.
നമുക്ക് ഇതാണ് ഫീലിംഗ് എന്ന് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അത് എപ്പോഴാണ്, ഞാൻ ഹൈസ്കൂളിലൊക്കെ പോകുമ്പോഴും ഞാൻ പഠിച്ചിടത്തൊക്കെ ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു എങ്ങനെ എന്റെ മെന്റൽ ഹെൽത്ത്, ഹൗ ഐ ഷുഡ് ലുക്ക് ആഫ്റ്റർ മൈ സെൽഫ്, എങ്ങനെയാണ് ഞാൻ പോസിറ്റീവ് ആയിട്ട് ഇരിക്കേണ്ടത്, മറ്റുള്ളവർ എന്നെ വേദനിപ്പിച്ചാലും ഞാൻ എങ്ങനെ എപ്പോഴും ഒരു ബേസ് ലൈനിൽ ഒരു ആവറേജ് ലെവലിൽ എങ്ങനെ ഞാൻ എന്റെ മെന്റൽ ഹെൽത്തിനെ കൊണ്ടുപോകണമെന്നൊന്നും എന്നെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ ഞാൻ സ്വയം ഇന്റർനെറ്റിൽ റീസെർച്ച് ചെയ്യുകയും മറ്റുള്ളവർ സംസാരിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ കുറച്ചെങ്കിലും ഒന്ന് പോസിറ്റീവ് ആയിട്ട് ഞാൻ എങ്ങനെ എന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പഠിച്ചത്. സോ ഇത് ഇങ്ങനെയാണ്, ഒരാളിങ്ങനെ പറഞ്ഞാൽ നമുക്ക് വിഷമം വരും എന്ന് മാത്രമേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഡോണ്ട് ബുള്ളി, അല്ലെങ്കിൽ ഡോണ്ട് സേ ദിസ്, ഡോണ്ട് സേ ദാറ്റ്, അങ്ങനെ മാത്രമേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. സോ ഞാൻ സ്വയം പോയി പഠിക്കുകയായിരുന്നു അത്, അല്ലെങ്കിൽ വായിക്കുകയായിരുന്നു അതിനെ കുറിച്ച്. അതുകൊണ്ട് എനിക്ക് ആ ഒരു കുറച്ചെങ്കിലും ഒരു ബാക്ക് ബോൺ ഉണ്ട്. പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് എങ്ങനെ എങ്ങനെ അത് പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ എവിടെ നോക്കണം എന്നറിയില്ല. സോ അതുകൊണ്ട് ആ കുട്ടികൾക്ക് ചിലപ്പോ ഒരു ഭയങ്കര ഒരു ഇമ്പാക്ട് ആയിരിക്കും അത്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്
സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ബോഡി ഇമേജിന്റെ പ്രശ്നങ്ങൾ എന്ന് കരുതണ്ട. ബോഡി ഇമേജിനോട് അനുബന്ധിച്ചുള്ള പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാനുള്ള സാധ്യത സ്ത്രീകളെ അപേക്ഷിച്ച് 4 മടങ്ങ് കൂടുതലാണെന്ന് സിഡ്നി യൂണിവേഴ്സിറ്റിയുടെ പഠനം പറയുന്നു. മലയാളി പുരുഷന്മാർക്കും ബോഡി ഷെയ്മിങ്ങിന്റെ ആശയം അന്യമല്ല. വർഷങ്ങളായി പൊക്കം കുറവുള്ള മലയാള നടന്മാരെ കോമാളികളായാണ് നമ്മൾ കാണാറ്. എങ്കിലും അടുത്തിടെ ബോഡി ഷെയ്മിങ്ങിന്റെ ഏറ്റവും വലിയ ഇരയായത് സൂപ്പർ താരമായ മോഹൻലാലാണ്. തന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി ശരീരത്തിന്റെ തൂക്കം കുറച്ച മോഹൻലാലിനെ സോഷ്യൽ മീഡിയ വേണ്ടുവോളം ക്രൂശിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയയിലെ അഭിനയ രംഗത്തും മോഡലിംഗ് രംഗത്തും ഉള്ളവർ എത്രത്തോളം ഈ പ്രശ്നം നേരിടുന്നു എന്നറിയാൻ വേണ്ടി മെൽബണിലുള്ള മലയാളി മോഡലായ വിഷ്ണു മോഹൻദാസ് ചെമ്പൻ കുളത്തിനോട് സംസാരിച്ചു.
തീർച്ചയായിട്ടും ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പലരും പല ആൾക്കാരും എസ്പെഷ്യലി കൂടുതലും ഗേൾസിന് ആണെങ്കിലും സൈസ് 0 ആവണം എന്നൊക്കെ വെച്ച് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ലൈക്ക് ലിറ്ററലി 5 or 6 days ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നു, ഡയറ്റ് കീപ്പ് ഓൺ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. പക്ഷേ എന്റെ ഞാൻ മോഡലിംഗ് ചെയ്യുന്നത് ഒരു ഒരു പാഷന്റെ കാര്യത്തിൽ മാത്രമാണ്, അത് എന്റെ ഒരു പ്രൊഫഷണൽ അല്ല. പക്ഷെ ഞാൻ ഭക്ഷണം ശ്രദ്ധിക്കാറുണ്ട്, കഴിവതും ജങ്ക് ഫുഡുകൾ അവോയ്ഡ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും അത് സാധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ കേരളത്തിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്കും പലവട്ടം തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ കോൺഷ്യസ് ആണ്. ഇവിടുത്തെ റീസെന്റ് സർവേസ് എല്ലാം പറയുന്നുണ്ട് ബോഡി ഷെയ്മിംഗ് എന്നുള്ളത് ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു വൺ ഓഫ് ദ ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു എസ്പെഷ്യലി വുമൺ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർ കൂടുതൽ കൂടുതൽ എന്താ പറയുക, കൂടുതൽ അതിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട് പല അവസ്ഥകളിലും.
ബോഡി ഇമേജിനോടും ബോഡി ഷെയ്മിങ്ങിനോടും അനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അതിരിവിടുമ്പോൾ മലയാളികളിൽ പലരും കോസ്മെറ്റിക് ശസ്ത്രക്രിയകൾക്ക് വിധേയരാകുന്നു എന്നത് അധികം പഴക്കമില്ലാത്തൊരു ട്രെൻഡാണ്. കോയമ്പത്തൂരിലുള്ള കോസ്മെറ്റിക് സർജനായ ഡോക്ടർ റോയ് കാഞ്ഞു,
എസ്പെഷ്യലി ഒരു ഓവറോൾ ഇൻട്രസ്റ്റ് ഇൻ ബോഡി കോൺടൂറിംഗ് ആർ ബോഡിയെ പറ്റിയുള്ള ഒരു അവയർനെസ് ഇസ് മോർ അമംഗ് people all around the world. Adilippo Indians are also not lagging behind. They also come forward for all whatever they think body le enikku symmetry illa, shape illa, body valare plump aayittu obese aayittund shape aakanam. Ingenta awareness is more in Indian people, and what I find it is more nowadays in Kerala. The Keralites are maybe they are educated, they are seeing outside world more, so their demands are more, and they are more conscious about their body. This is what you said is very much true. Main aayittu varunathu vayiru bhagathilla deformities ana vayiru ipa deliveries aayidu fat aayidu surgeries cesarean അങ്ങനെ പല സർജറീസ് ചെയ്ത കാരണം വയറിന്റെ കോൺടൂർ ഗെറ്റ്സ് ഡിസ്റ്റർബ്. ദാറ്റ് ഒരു തണ്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ മാറിപ്പോണ കാരണം വയറിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. വയറ് കഴിഞ്ഞാൽ ഇപ്പൊ ഫാറ്റ് കയ്യിൽ ഫാറ്റാണ്, കയ്യില് ഫാറ്റ് ഉണ്ട്, ബട്ടക്കിൽ ഫാറ്റ് ഉണ്ട്. പിന്നെ സെക്കൻഡ് അതർ ഏരിയ ഈസ് ബ്രസ്റ്റ് ഇപ്പൊ സാഗ് ആവുന്നു, അത് ലിഫ്റ്റ് ചെയ്യണം. ഹ്യൂജ് ബ്രസ്റ്റ്, വലിയ ബ്രസ്റ്റ് ആണ്, അതിനെന്തെല്ലാം പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കാരണം അത് റെഡ്യൂസ് ആവണം. പിന്നെ പറഞ്ഞത് നോസ്, നോസ് ഒന്നും കൂടി ഷേപ്പിലി ആക്കണം, നോർമൽ നോസ് ആക്കണം. അങ്ങനെ കുറച്ച് കുറെ പേര് ഡിമാൻഡ്. നമ്മുടെ എസ്പെഷ്യലി കേരളത്തിൽ നോസിന്റെ ഫിക്സേഷൻ ഇസ് മോർ, മോർ പീപ്പിൾ വാണ്ട് എ ഗുഡ് നോസ്, ഗുഡ് ലുക്കിംഗ് നോസ്.
പഴയ തലമുറ കോസ്മെറ്റിക് ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുമെങ്കിലും പുതിയ തലമുറയുടെ വക്താവായ രശ്മിക്ക് ആവശ്യമെങ്കിൽ അത് കുഴപ്പമില്ല എന്ന അഭിപ്രായമാണുള്ളത്.
യു ഷുഡ് റിയലി തിങ്ക് അബൌട്ട് ഇറ്റ് ബിഫോർ യു ഡു ഇറ്റ്. കാരണം നമ്മുടെ ശരീരം ഒരെണ്ണേ ഉള്ളൂ നമുക്ക്. സോ എന്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാനുള്ളതും അത് തന്നെയാണ്. അപ്പോ പെട്ടെന്ന് ഓരോ കാരണം ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരു ഒരു 10-15 years ago Kim Kardashian എന്ന് പറയുന്ന ആള് ഒരു സോഷ്യൽ മീഡിയയിൽ ഇല്ലായിരുന്നു. ലൈക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു ആ വ്യക്തിക്ക്. സോ എന്റെ ഒരു ബ്രെയിനിലും എല്ലാ പെൺകുട്ടികളുടെയും ബ്രെയിനിലും ഏറ്റവും തിന്നായിരിക്കണം, നല്ല ഹൈറ്റ് ആയിരിക്കണം, നല്ല തിന്നായിരിക്കണം, മോഡലെ പോലെ ക്യാറ്റ് വാക്ക് ചെയ്യണം, അങ്ങനെ ഇരിക്കണം എന്നായിരുന്നു. ഒരു പാസ്റ്റ് 5-6 years ആയിട്ടാണ് കേർവ്സ് വന്നത്. അപ്പൊ ഒരു കുറച്ച് വലപ്ഷ്യസ് ആയിരിക്കണം, ഒരു തിൻ വേസ്റ്റ് ഉണ്ടായിരിക്കണം, പക്ഷെ നല്ല വലിയ ഹിപ്സ് ഉണ്ടാവണം, ഒരു ബിഗ് ചെസ്റ്റ് ഉണ്ടാവണം, പക്ഷെ വേസ്റ്റ് എല്ലാം ചെറുതായിരിക്കണം, കൈ ചെറുതായിരിക്കണം. അങ്ങനെ കുറെ ഒരു ഒരു കേർവ് ഒരു ഒരു ക്രേസ് വന്നത് ഇപ്പോഴാണ്, കിം കാർഡാഷ്യന്റെ ആ ഒരു സ്റ്റേജിലാണ് വന്നത്. സോ ഐ തിങ്ക് ഈ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഓരോ ജനറേഷൻ അല്ലെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ ഓരോ കാര്യങ്ങളിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില വർഷങ്ങളിൽ ചെറിയ മൂക്ക് വേണമായിരുന്നു, ചെറിയ വേസ്റ്റ് വേണമായിരുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു മാറ്റത്തിന് മാറ്റം കാരണം നമ്മൾ നമ്മുടെ ബോഡിയെ മാറ്റരുത്. പക്ഷെ യു ഫീൽ ദാറ്റ് ദിസ് വിൽ ഗിവ് യു കംഫർട്ട് ആൻഡ് മോർ കോൺഫിഡൻസ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, ദെൻ ഐ തിങ്ക് യു ഷുഡ് ഡു ഇറ്റ്.
ഇവരുടെ എല്ലാം അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്, ആരും പൂർണ്ണരല്ല. എന്നാൽ സ്വന്തം ശരീരത്തിലുണ്ട് എന്ന് തോന്നുന്ന പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനം.